ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@amc.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ദൈവകരുണയിൻ ധനമാഹാത്മ്യം. സമ്പന്നനെ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാ പരമസമ്പന്നനെ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സ്വമനസാ നിരുപമ പ്രഭയ നിന്നിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ പ്രഭയണിന്നിരുന്നവൻ പഴന്തുണി ധരിച്ചതും ചെറിയ സംഗതിയോ ദൈവകരുണയും ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ ദൈവകരുണയും ധനമാഹാത്മ്യം ചുമന്നവൻ ഗിരി മുകളേറി വിരിച്ചു കൈകാലുകളെ അതിന്മേ കുരിശു ചുമന്നവൻ ഗിരി മുകളേറി വിരിച്ചു കൈകാലുകളെ അതിന്മേ ശരിക്കിരും വാണികൾ തറപ്പതിനായതു സ്മരിക്കുകിൽ വിസ്മയനീയം ശരിക്കിരും വാണികൾ തറപ്പതിനായതു സ്മരിക്കുകിൽ വിസ്മയനീയം ദൈവകരുണയും ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ ദൈവകരുണയും ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ ദൈവകരുണയും ധനമാഹാത്മ്യം
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി ഇമാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം. ദൈവസ്നേഹം നിങ്ങളെ അറിയിക്കാൻ, നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശം കേൾക്കാൻ യേശു കർത്താവ് നിങ്ങളെ ഒരുക്കിയതിനാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാൻ ഇടയാകുന്നത് എങ്കിൽ പ്രത്യേകമായി സ്വാഗതമരുളുന്നു. വീണ്ടും കേൾക്കാൻ, എന്നും കേൾക്കാൻ സ്നേഹപൂർവം കർത്താവിൻ്റെ സ്നേഹത്തെ ഓർമ്മിപ്പിച്ച് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു, നിങ്ങളോട് അപേക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്ത പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ നല്ല ദൈവമേ, തിരുവഴുത്തിലെക്കുറിച്ച്, തിരുവഴുത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് എല്ലാം അല്പമായി ചിന്തിക്കുവാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. അല്പം കൂടി ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഞങ്ങളെ ഇന്നും സഹായിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഇന്ന് ഞങ്ങളുടെ ചിന്തകളെ പ്രചോദിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം 20-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യവും ഞാൻ വായിക്കുന്നു. തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് അത്രേ. തിരുവഴുത്ത് യഥാർത്ഥത്തിൽ 66 പുസ്തകങ്ങളുള്ള ഒരു ഗ്രന്ഥശാലയാണ് എന്ന് പറയാം. 39 പുസ്തകങ്ങളടങ്ങിയ പഴയ നിയമം 1450-നും 400-നും, അതായത് BC 1450-നും 400-നും മധ്യേ എഴുതപ്പെട്ടതാണ്. 27 പുസ്തകങ്ങളടങ്ങിയ പുതിയ നിയമം 50-നും 100-നും ഇടയ്ക്ക് എഴുതിയതുമാണ്. പ്രവാചകനായ മോശ വേദപുസ്തകത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ഏകദേശം BC 1400-ന് മുമ്പ് എഴുതുവാൻ ആരംഭിച്ചു. അവസാനത്തെ പുസ്തകമായ പുതിയ നിയമത്തിലെ വെളിപ്പാട് പുസ്തകം അപ്പോസ്തലനായ യോഹന്നാൻ ഏതാണ്ട് AD 95 എഴുതി. ആദ്യത്തെയും അവസാനത്തെയും പുസ്തകങ്ങൾ എഴുതുന്നതിനിടയിലുള്ള 1500 വർഷങ്ങൾ കൊണ്ട് 40 ആത്മപ്രേരിത എഴുത്തുകാർ അവരുടെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ചിലർ കച്ചവടക്കാരായിരുന്നു, ചിലർ ആട്ടിടയന്മാരായിരുന്നു, ചിലർ മീൻപിടുത്തക്കാരായിരുന്നു, ചിലർ യോദ്ധാക്കളായിരുന്നു, ചിലർ വൈദ്യന്മാരായിരുന്നു, ചിലർ ഉപദേഷ്ടാക്കളായിരുന്നു, ചിലർ രാജാക്കന്മാർ ആയിരുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിൽ നിന്ന്, പല തുറകളിൽ നിന്നുമുള്ളവരായിരുന്നു ഈ പുസ്തകത്തിൻ്റെ രചയിതാക്കൾ ആയി ദൈവം തിരഞ്ഞെടുത്തത്. ഇവരിൽ പലരും വൈവിധ്യമാർന്ന സംസ്കാരത്തിലും തത്വങ്ങളിലും നിന്നുള്ളവരായിരുന്നു. എന്നാൽ അതിൻ്റെ അത്ഭുതം കൂടിയാണ്, അതിൻ്റെ മഹത്വം കൂടിയാണ് ഈ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന്, വ്യത്യസ്തമായ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളിൽ നിന്ന്, തത്വങ്ങളിൽ നിന്ന് അവർ വന്നിരുന്നു എന്ന് അറിയുന്നത്. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിലുള്ള 1181 അധ്യായങ്ങളിലും 31173 വാക്യങ്ങളിലും അവ കൊണ്ടുവരുന്ന സന്ദേശങ്ങളിലും അതിൻ്റെ ഉദ്ദേശത്തിലും പൂർണ്ണമായ യോജിപ്പും പൊരുത്തവും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതായത് ഈ പുസ്തകത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റം വരെ നമ്മൾ വായിക്കുമ്പോൾ ഒരു വ്യക്തി എഴുതിയതുപോലെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമുക്കത് തിരിച്ചറിയുവാൻ സാധിക്കും. പല സ്ഥലങ്ങളിലിരുന്ന് പല വ്യക്തികൾ, പല തലങ്ങളിലുള്ള വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസമില്ലാത്തവരും ഒക്കെ എഴുതിയതായിട്ടുള്ള ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇത്രമാത്രം പൊരുത്തം ഈ പുസ്തകത്തിൽ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ തന്നെ അത്ഭുതപ്പെടും. ഒരാൾ നിങ്ങളുടെ കഥകിൽ വന്ന് മുട്ടി എന്ന് കരുതുക. അയാളെ അകത്തേക്ക് ക്ഷണിച്ചപ്പോൾ അയാളൊന്നും സംസാരിക്കാതെ ഒരു മാർബിൾ കഷ്ണം നിങ്ങളുടെ മുറിയിലെ തറയിൽ വെച്ചിട്ട് കടന്നുപോകുന്നു. അതിൻ്റെ പിന്നാലെ അതുപോലെ 40 സന്ദർശകർ കടന്നു വന്ന് മാർബിൾ കഷ്ണങ്ങൾ തറയിൽ വെക്കുന്നു. അവസാനത്തെ ആൾ കടന്നു പോയപ്പോൾ മനോഹരമായ ഒരു പ്രതിമ തീർന്നതായി നിങ്ങൾ അത്ഭുതത്തോടുകൂടെ കാണുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കൊത്തുപണിക്കാരിൽ ആർക്കും തന്നെ അന്യോന്യം മുൻപരിചയമില്ലെന്നും അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളായ തെക്കേ അമേരിക്ക, ചൈന, റഷ്യ, ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്നവർ എന്നുമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? നിങ്ങൾക്കെന്തായിരിക്കും അതിൽ നിന്ന് തോന്നുക? നിങ്ങൾ ഏതു തരത്തിലുള്ള ഒരു ആശയ സംഗ്രഹത്തിലേക്കായിരിക്കും എത്തിച്ചേരുക? ആരോ ഒരാൾ ഈ പ്രതിമ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആദ്യമായി രൂപകൽപ്പന ചെയ്തിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ആരോ അതിനെക്കുറിച്ച് പദ്ധതി ഇട്ടിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. ആ പ്രതിമയുടെ സൗന്ദര്യത്തിന് ആവശ്യമായ നിറവും അതിൻ്റെ ഭാവവും രൂപവും കാഠിന്യവും എല്ലാം അതിൽ ചേർത്ത് വെക്കുവാൻ ഒരു വ്യക്തി തയ്യാറെടുത്തിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. അങ്ങനെ ആ വ്യക്തി വ്യത്യസ്തരായിട്ടുള്ള ആളുകളിൽ കൂടെ അത് നിങ്ങളുടെ വീട്ടിലേക്ക് കൊടുത്തുവിട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന് തുല്യമാണ് ബൈബിൾ എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് വായിക്കുമ്പോൾ, കാണുമ്പോൾ നമുക്ക് ഓർക്കുവാൻ ഇടവരുന്നതും. എന്താ, അങ്ങനെയല്ലേ? വേദപുസ്തകം സമ്പൂർണവും അർത്ഥവത്തുമായ സന്ദേശം നൽകുന്നു. ഒരേ സന്ദേശം, ഒരേ ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. പൂർണമായ ഒരു മാർബിൾ പ്രതിമ പോലെ ഒരു മനസ്സ് ഇതെല്ലാം രൂപകൽപ്പന ചെയ്ത് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് ദൈവത്തിൻ്റെ മനസ്സാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പല ആളുകളാൽ അത് എഴുതപ്പെട്ടെങ്കിലും തിരുവചനത്തിൻ്റെ ആ ഐക്യം, തിരുവചനത്തിൻ്റെ സാദൃശ്യം, പൊരുത്തം ദൈവത്തിൻ്റെ പ്രേരണയാലാണ് എന്നുള്ളത് ഈ പുസ്തകങ്ങളുടെ സാദൃശ്യത്തെ, ഈ പുസ്തകങ്ങളുടെ ഒരുമയെ, ഐക്യത്തെ സാക്ഷ്യം കൊണ്ടുവരുന്നു. നമുക്ക് ഈ വേദപുസ്തകത്തിൽ വിശ്വസിക്കാമോ? വേദപുസ്തകം സംരക്ഷണം ചെയ്തിരുന്നത് ശ്രദ്ധേയമായ ഒരു രീതിയിലാണ്. ബൈബിളിൻ്റെ ആദ്യകാല രേഖകൾ അച്ചടിയന്ത്രം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കൈകൊണ്ട് എഴുതി സൂക്ഷിച്ചിരുന്നു. ശാസ്ത്രിമാർ ഈ മുഖ്യ കയ്യെഴുത്ത് പ്രതികൾ തയ്യാറാക്കി വിതരണം ചെയ്തിരുന്നു. ഈ കയ്യെഴുത്ത് പ്രതികളുടെയോ അതിൻ്റെ ഭാഗങ്ങളുടെയോ ആയിരക്കണക്കിനായ പ്രതികൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. 1947 ചാവുകടലിൻ്റെ സമീപത്തു നിന്നും ലഭിച്ച പഴയ നിയമത്തിൻ്റെ എബ്രായ കയ്യെഴുത്ത് പ്രതികൾക്ക് ക്രിസ്തുവിന് മുമ്പ് 150-200 വർഷത്തിനും മുകളിൽ പഴക്കമുണ്ട്. 2000 വർഷം പഴക്കമുള്ള ഈ ചുരുളുകളിൽ ഇന്ന് നാം പഠിക്കുന്ന പഴയ നിയമത്തിൽ ഉള്ള അതേ സത്യം തന്നെ കാണുന്നു. ഇത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് എത്രമാത്രം വിശ്വസിക്കുവാൻ സാധിക്കും, ഉറച്ച് വിശ്വസിക്കുവാൻ ആശ്രയിക്കുവാൻ സാധിക്കും എന്നുള്ളതിന് ഒരു ശക്തമേറിയ ശക്തിയേറിയ തെളിവാകുന്നു. പുതിയ നിയമം അപ്പോസ്തലന്മാർ ആദ്യം ക്രിസ്തീയ സഭകൾക്ക് അയച്ചു കൊടുത്ത ഓരോ ലേഖനങ്ങളാണ് അല്ലെങ്കിൽ കത്തുകളാണ്. അമേരിക്കയിലും യൂറോപ്പിലുമുള്ള വലിയ ലൈബ്രറികളിലും മ്യൂസിയങ്ങളിലുമെല്ലാം പുതിയ നിയമത്തിൻ്റെയോ അതിൻ്റെ ഭാഗങ്ങളുടെയോ 4500 കയ്യെഴുത്ത് പ്രതികൾ ഉള്ളത് നാം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് പുതിയ നിയമവും ഇന്ന് വരെ ഒരു മാറ്റവും കൂടാതെ നിലനിൽക്കുന്നു എന്നതാണ്. ഇന്ന് വേദപുസ്തകമെന്നതിൻ്റെ ഭാഗം ഏതാണ്ട് 2060 ഭാഷകളിലും ഉപഭാഷകളിലുമായി പരിഭാഷ ചെയ്യപ്പെട്ടിരിക്കുന്നു. ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം ബൈബിളാണ്. 1500,000+ വേദപുസ്തകമോ അതിൻ്റെ ഭാഗമോ ഓരോ വർഷവും വിറ്റഴിക്കുന്നു എന്നുള്ളത് വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കാണ്. ചരിത്രപരമായ വേദപുസ്തക കൃത്യത ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ആധികാരികതയിൽ വിശ്വസിക്കുവാൻ സാധിക്കും. പുരാവസ്തു സംബന്ധമായ കണ്ടുപിടുത്തങ്ങൾ വേദപുസ്തകത്തിൻ്റെ കൃത്യത കൂടുതൽ ദൃഢപ്പെടുത്തുന്നു. ചരിത്രകാരന്മാർ കണ്ടുപിടിച്ച പുരാതന കളിമൺ ഉപകരണങ്ങളിലും കൽപ്രതിമകളിലും കണ്ട പേരുകൾ, സ്ഥലങ്ങൾ, സംഭവ രേഖകൾ, വിവരണങ്ങൾ എന്നിവ ഇതിനു മുമ്പ് വേദപുസ്തകത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഉദാഹരണമായി ഉൽപ്പത്തി പുസ്തകം 11:31 അബ്രഹാമും അവൻ്റെ കുടുംബവും കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നും കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു എന്ന് പറയുന്നു. ചില പണ്ഡിതന്മാർ പറയുന്നത് ബൈബിൾ മാത്രമേ ഊർ എന്ന സ്ഥലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുള്ളൂ എന്നും അങ്ങനെയൊരു സ്ഥലം നിലനിന്നില്ല എന്നുമാണ്. എന്നാൽ പരിവേഷണ വ്യക്തികൾ അല്ലെങ്കിൽ ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ ഇറാഖിൽ നിന്നും കണ്ടെടുത്ത ഒരു സ്തംഭത്തിൽ ഊർ എന്ന പേർ എഴുതി ഇരിക്കുന്നതായി കണ്ടുപിടിച്ചു. പിൽക്കാലത്ത് ഊർ ഒരു പ്രാചീന സംസ്കാരത്തിൻ്റെ തലസ്ഥാനമായിരുന്നു എന്ന് കണ്ടുപിടിക്കുവാൻ അവർക്ക് സാധിക്കുകയുമുണ്ടായി. ക്രമേണ ഈ പേർ ഇല്ലാതെ ആകുകയായിരുന്നു. എന്നാൽ ബൈബിൾ മാത്രം അത് നിലനിർത്തി. ബൈബിളിൻ്റെ കൃത്യതയ്ക്കുള്ള തെളിവുകൾ ഒന്നു മാത്രമാണ് ഇത്. മറ്റൊരു തെളിവ് ബൈബിളിൻ്റെ ആധികാരികതയുമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ കൃത്യമായി നിറവേറിയതിനാൽ വേദപുസ്തകം നമുക്ക് വിശ്വസിക്കാമെന്ന് തെളിഞ്ഞിരിക്കുന്നു. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ നമ്മളുടെ മുമ്പിൽ നിറവേറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയും അതങ്ങനെ തുടരുകയും ചെയ്യും. ഈ പ്രവചനങ്ങളെക്കുറിച്ച് പിന്നീട് നാം പരിശോധിക്കുവാൻ സമയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് അതിലൂടെ കടന്നു പോകാം. ഈ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ സന്ദേശത്തെ, അതിൻ്റെ അന്തസത്തയെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. എങ്ങനെ നമുക്ക് അതിന് സാധിക്കും? തിരുവചനം പ്രാർത്ഥനയുള്ള ഹൃദയവുമായി പഠിക്കുവാൻ ശ്രമിക്കുക. ഒരു തുറന്ന മനസ്സോടും ഹൃദയത്തോടും പ്രാർത്ഥനയോടും കൂടി തിരുവചനത്തെ സമീപിച്ചാൽ അത് കർത്താവുമായുള്ള ഒരു വ്യക്തിപരമായ സമ്പർക്കത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16:16 13 14 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതുകൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. തിരുവചനം പ്രാർത്ഥനയുള്ള ഹൃദയവുമായി പഠിക്കുകയാണെങ്കിൽ, പ്രാർത്ഥനയുടെ ഹൃദയവുമായി നമ്മൾ സമീപിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ദൈവത്തെ അടുത്തറിയുവാനും ദൈവം നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യും. തിരുവചനം നമ്മൾ ദിവസേന വായിക്കുകയും ദിവസേനയുള്ള തിരുവചന പഠനം നമ്മുടെ ശക്തിക്ക് വേണ്ടിയുള്ള താക്കോലാക്കി, അല്ലെങ്കിൽ പോഷക ആഹാരമാക്കി നമ്മൾ മാറ്റുക. അത് ദൈവത്തിൻ്റെ മനസ്സുമായി ഒരു സംസർഗം നമുക്ക് ഒരുക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 1 അതിൻ്റെ 16 വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താഴേക്ക് ഞാൻ വായിക്കുകയാണ്, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് ദൈവ രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിക്കായി, ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പോഷണത്തിനായി തിരുവചനം ദിവസേന നമ്മൾ വായിക്കേണ്ടതുണ്ട്. അത് വായിക്കുമ്പോൾ തിരുവചനം നമ്മളോട് സംസാരിക്കുന്നു. നമുക്കെല്ലാവർക്കും വ്യക്തിപരമായി ഉള്ള സന്ദേശം അത് നമുക്ക് നൽകിയിരിക്കും. നമ്മളൊരു വാക്യം വായിക്കുമ്പോൾ ആ വാക്യം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രായോഗികമായി ബുദ്ധിപരമായി നമുക്കത് പ്രയോഗിക്കുവാൻ സാധിക്കും. തിരുവചനം വിഷയാധിഷ്ഠിതമായി നമ്മൾ പഠിക്കണം. ഒരു വാക്യം മറ്റൊരു വാക്യവുമായി ചേർത്ത് നമ്മൾ വെക്കണം. കർത്താവായ യേശുക്രിസ്തു താൻ മശിഹയാണെന്ന് തെളിയിക്കുവാൻ ഈ മാതൃക സ്വീകരിച്ചിരുന്നു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിലും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 24:27 വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു വിഷയത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നതെല്ലാം ഒന്നിച്ചു ചേർക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായ ഒരു കാഴ്ചപ്പാട് ലഭിക്കും. അവിടുന്നും ഇവിടുന്നും എടുത്ത് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു സംഗ്രഹത്തിലേക്ക് വരരുത്. മറിച്ച് വേദപുസ്തകം അതിൻ്റേതായിട്ടുള്ള വ്യാഖ്യാനവും അതിൻ്റെ താരതമ്യവും വേദപുസ്തകത്തിൽ നിന്ന് തന്നെ വരുത്തുവാൻ നമ്മൾ ശ്രമിക്കുക. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ശക്തി ലഭിക്കുന്നതിന് വേദപുസ്തകത്തെ ഉപയോഗിക്കുക. എബ്രായർക്കെഴുതിയ ലേഖനം 4:12 തിരുവചനത്തെ ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളിലും മൂർച്ചയേറിയത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. അത് മനുഷ്യ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അതിൻ്റെ വാക്കുകൾ നമ്മൾ ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ, മനുഷ്യ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതായിട്ടുള്ള പരീക്ഷകളെ നേരിടുവാൻ തക്കവണ്ണം നമ്മളെ പര്യാപ്തമാക്കുന്നതും ജീവിതത്തിൻ്റേതായിട്ടുള്ള പാപത്തിൻ്റെ തടസ്സങ്ങളെ കീറി മുറിച്ച് നമുക്ക് മുന്നോട്ടുള്ള വഴി ഒരുക്കുന്നതുമായ, പാത തെളിയിക്കുന്നതുമായ ദൈവത്തിൻ്റെ ശക്തിയായി നമുക്ക് തിരുവചനം മാറും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളോട് ശ്രദ്ധിക്കുന്നത്, സംസാരിക്കുന്നത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ബൈബിൾ സത്യങ്ങളെ ഒരു വ്യക്തി അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തിരുവചനം പറയുന്നത് പോലെ അനുസരിപ്പാൻ സ്ത്രീയായാലും പുരുഷനായാലും തയ്യാറാകുവാൻ ശ്രമിക്കുക. പ്രിയ സഹോദരി, ജീവിതത്തിൻ്റെ ദുഃഖവേളകളിൽ ആശ്വാസം കണ്ടെത്തുവാൻ, ശത്രുവിൻ്റെ പരീക്ഷയിൽ നിന്ന് വിജയം നേടുവാൻ ബൈബിൾ നമ്മളെ സഹായിക്കുന്നു. ഈ ലോകത്തിൻ്റെ ചിന്താകുലങ്ങളും ഭാരചുമടുകളും ഇറക്കി വെക്കാൻ ബൈബിൾ വായന നമ്മളെ സഹായിക്കുന്നു. ബൈബിൾ നമ്മുടെ ഭക്ഷണമായി തീരട്ടെ, നമുക്കതിൽ സന്തോഷിക്കാം. രാപ്പകൽ നമുക്ക് അതിൽ നിന്നും പോഷകങ്ങളെ കണ്ടെത്താം, നമുക്ക് ധ്യാനിക്കാം. ഇങ്ങനെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനായിത്തീരും. അത്തരത്തിലുള്ള ഒരു ഭാഗ്യവാനായി മാറുവാൻ, അനുഗ്രഹ പൂർണ്ണരായിത്തീരുവാൻ, വിശുദ്ധ മാർഗത്തിൽ ചലിക്കുന്നവരായി മാറുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ഇന്നത്തെ തിരുവചന ചിന്ത അവസാനിപ്പിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലെ നല്ല ദൈവമേ, തിരുസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരുന്നു. തിരുവചനത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, തിരുവചനത്തിൻ്റെ പൊരുത്തങ്ങളെക്കുറിച്ച്, തിരുവചനത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച്, തിരുവചനം എങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ സഹായിച്ചല്ലോ. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇതാവേ ഞങ്ങൾ ഇതുവരെ തുടർന്നു വന്നതായിട്ടുള്ള ജീവിതം പോലെയല്ല, മറിച്ച് അങ്ങയെ കണ്ടെത്തിയതിനു ശേഷമുള്ള പ്രകാശപൂരിതമായ പ്രചോദനാത്മകമായ ഒരു ജീവിതം ഞങ്ങൾക്ക് അങ്ങ് നൽകുന്നതുകൊണ്ട് നന്ദി പറയുന്നു. അങ്ങയുടേതായിട്ടുള്ള വചന സത്യങ്ങളെ ദിവസവും കണ്ടെത്തി ഭക്ഷിച്ച് ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ പ്രയാണത്തിന് കർത്താവെ മുതൽക്കൂട്ടായി സഹായിക്കണമേ. ഞങ്ങളോട് ഇനിയും അങ്ങയുടെ സാന്നിധ്യം കൂടിയിരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ.
ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-3-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@asudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.